സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികളെന്ന് അവർ പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായിപ്പിൻ എന്നവൻ പറഞ്ഞു. ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശേഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ നാട്ടിയും വെച്ച് യോശുവ ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിനു ശേഷം കോവിഡ് ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലുള്ള തിമ്നാത്ത് സേരഹിൽ ഗായേഷ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയേമിൽ നിന്ന് കൊണ്ടുപോന്ന യോസഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ആമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോന്റെ മകൻ എലെയാസരും മരിച്ചു. അവനെ അവന്റെ മകനായ ഫിനഹാസിന് എഫ്രയീം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുൻപേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും. അശ്ശൂർ രാജാവിനെ തന്നെ. പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബ്ലൂൻ ദേശത്തിനും നത്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം വരേണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അവനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനമയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണും ഇരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ളൊരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലെ ഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വഴി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞോടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും കൂടി കടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കിൽ കളിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. ന്യായവിസ്താര സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിൽ നിന്ന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ദാനിയേൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളിൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്ക് ചെന്ന് അവനോട് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ ഉള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാവും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അവന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബദ്ധപ്പെട്ടു ചെന്നു. സഖറിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് എന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-18 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു. അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കൊള്ളണം. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഹൽസിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയും ഇല്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അവൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാവും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിന് സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിലുണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണലിനേക്കാളധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തവാദകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. അവർ ദ്രോഹമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം അമൃതായെടുക്കുന്നു. ഹോവേ, നിന്നെ പഴിക്കുന്നവരെ ഞാൻ പഴിക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണദേശത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഭവേ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തെ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തന്ത്രനാദത്തോടും കുഴിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. ജോസഫ് പിതാവിനുണ്ടായ വെളിപ്പാട്, 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാവുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ സംഘിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഹെറോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. ദൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവനെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം തെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സമയത്തിനും സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധോഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും പറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന പ്രിയക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വസ്തുവധാതനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ സ്നേഹിതരെയും വളരെ ആദരവായിട്ട് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിന്റെ സൗന്ദര്യം കാണുവാൻ ദൈവം നമ്മളെ ഇതിനായിട്ട് വേർതിരിച്ചു, നമ്മളെ ഒരുക്കിക്കൊണ്ടുവന്നു. ഓരോ നിമിഷവും തമ്പുരാൻ ഒരുക്കി തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് നല്ല മനസ്സോടുകൂടി സ്തുതിയർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒക്കെ ദൈവത്തിന് വേണ്ടി ഒരുക്കാം. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ പങ്കുകാരായതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ച പിതാക്കന്മാരെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ സജീവമായ നേതൃത്വം നൽകുന്ന അഭിയന്നിയ ഭദ്രാസ്രമത്ര പോലത്തെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ വന്യ മാമനശൻ, വന്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസ് പി പ്രകാശച്ചൻ, തമ്പാനച്ചൻ, സക്കറിയ റമ്പാച്ചൻ, എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ഡോക്ടർ ജോർജ് ഡാനിയലച്ചൻ, ബെന്നി അച്ഛൻ, അച്ഛനാണെന്ന് ദൈവജന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്, പ്രിയപ്പെട്ട അച്ഛനെയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്ത്രീകളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 117-ാമത്തെ സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം, ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. ഈ ലോക ജീവിതം എത്ര പ്രതികൂലതകൾ നടഞ്ഞതാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ, ദൈവകരങ്ങളിലായിരിക്കുന്നവനെ തനിക്ക് ചുറ്റുമടിക്കുന്ന കാറ്റുകളും പേമാരികളും ഒരിക്കലും കീഴ്പ്പെടുത്തില്ല എന്നുള്ള ഉറപ്പാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉയരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു ഉറപ്പിന്റെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഇടയാവണം. സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം.
ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും, വീണ്ടായി ലോക ഇമ്പം പ്രിയരേമതി, വേണ്ടായി ലോക ഇമ്പം പ്രിയരേമതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ ഉറ്റവരായിരുന്നവർ, ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം തീരഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം തീരഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, പിൻശക്തിയാലെ നിത്യവും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ, ഓടുന്നു ലാഗിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാഗിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, മാറുവാനാവതില്ലിനി ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം മാറയുണ്ടി വരുവവി, താരമില്ല മാറായിൽ നാഥനമേശു, മാറാത്ത വാസു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാസു തന്നോൻ മാറുമോ ആയവൻ, പാദമധുരമാക്കിടും ലോകത്തിലേകയാശ്രയം. വിശ്വാസ കപ്പൽ താഴുമോ ഈയുലകിൽ ഈശാനമൂല നേരുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസദായക പ്രിയ വിശ്വാസദായക പ്രിയ ലോകത്തിലേകയാശ്രയം എന്റെ സുമാസം
നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവേനിയുണ്ടോ?
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉരങ്ങൾ സ്തുതി.
വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി.
നീ പരിശുദ്ധനാകുന്നു
ബലവാനെ, നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വിട്ടിറങ്ങിയപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു
ബലവാനെ, നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വിട്ടിറങ്ങിയപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു
ബലവാനെ, നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിനക്ക് സ്തുതി
കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കർണയെന്ന വിശിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
ഞങ്ങളുടെ
നാം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം പറയണമേ, തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പതരണമേ. ഞങ്ങളിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. അങ്ങനെ ആദർശമന്ത്രവും നിങ്ങളെ രക്ഷിച്ചോളണമേ. എന്നാൽ രാജ്യം ശക്തി മാത്രവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ ശിശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുലഭനെ അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറിക്കുമോ എന്റെ കർത്താവേ, നിന്റെ അടുക്കളേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കണ്ണുകൾക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും നിന്റെ കൃപയോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുത്, എന്നെ കൈവിട്ട് കളയരുത്, എന്നെ ഉപേക്ഷിക്കുകയും വരുത്. നീ എന്നെ എന്റെ വൈരികൾക്ക് നിന്നെയാക്കി തീർക്കരുത്. എന്റെ സഹാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കരുത്. അസുഖക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുത്. ഞാൻ നിന്റെ ദോഷത്തിൽ നിന്നും പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയെ എന്നിൽ നിന്നും മാറ്റിക്കളയരുത്. എന്നാലോ നിന്റെ ദൈവം എന്നെ കാത്തുകൊള്ളണമേ, എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നുപോലെ നീ എന്നെ മറക്കരുത്. എന്തെന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും ഞാൻ അന്ധകാരവും, നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ പുതുവും കോണുകളിലെ കുപ്പക്കുഴിയിലെ ചിലവാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ. എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ദുർവ്യാരങ്ങളിൽ നിന്നും, ശക്തിയുള്ള കയ്യിൽ നിന്നും, ബലമുള്ള കാലിൽ നിന്നും, അക്രമമുള്ള അധികാരങ്ങളിൽ നിന്നും, കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും, വഞ്ചകനായ ദുഷ്ടനിൽ നിന്നും എന്നെ ഒഴിച്ച് രക്ഷിക്കണമേ. വാളിൽ നിന്നും, അടിമയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, ഭയത്തിൽ നിന്ന്, ശരീരത്തെ വ്യസനിപ്പിക്കുന്ന ആത്മാവിനെ അരക്ഷിതപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സ്ഥലശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് അത് നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിപാടികളുള്ളവരുടെയും ശുദ്ധിമാന്മാരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനയാൽ തന്നെ ഉദയ നക്ഷത്രമായി വഹിച്ചവളായ ഋഷിമായുടെ നീതിയുടെ സൂചന വഹിച്ചിന് കന്നി മറിയാമിന്റെയും പ്രാർത്ഥനകളാൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും നിന്റെ ദൈവിക രഹസ്യങ്ങളെ ഞങ്ങൾ കാണുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് പോയാലും നിന്റെ വലത്ഭാഗത്ത് മക്കളോട് നീ കൽപ്പിക്കുന്ന സന്തോഷകരമായ ശബ്ദം കേൾപ്പാൻ യോഗ്യമായി തീരുകയും ചെയ്യുമാറാകണമേ. ദാവീദിന്റെ പുത്രയുടെ അടുക്കിലേക്ക് തന്റെ പുത്രനായ ജീവനായ പിതാവിന് സ്തുതി. തന്റെ മാതാവിന്റെ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ ദാസനെ ദർശിച്ച പുത്രനെ വന്ദനം. സ്ഥാനാപതിയെ തന്റെ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷപൂർണ്ണ പൂണ്ടവനാക്കി ഇളക്കിയവനായ പരിശുദ്ധർക്ക് സ്തുതി. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആ മീൻ ബാധിക്കുമോ
ത്രിയേക ദൈവത്തിന്റെ വലിയതൊരു നാമഹതീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണമുള്ള ദിനങ്ങളായി ഈ ദിനങ്ങളെ കണ്ടുകൊണ്ട് പ്രത്യേകമായി ആ നോമ്പ് അനുഷ്ഠിച്ച് നമ്മുടെ കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുത സംഭവങ്ങളെയൊക്കെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിനങ്ങളിലെ യാത്രയാവുന്നത്. തീർച്ചയായിട്ടും ഈ നോമ്പും ഒക്കെ നമുക്ക് നൽകുന്ന ആത്മീയ ബോധ്യവും തിരിച്ചറിവും നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹത്തെ വർത്തമാന ലോകത്തിൽ അനുഭവിച്ചറിയുകയും ആരാധനയായിട്ടും സമർപ്പണമായിട്ടും ഒക്കെ ആ ഒരു സത്യത്തിന്റെ വിശുദ്ധിയോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം പരിശുദ്ധ സഭ നമ്മളെ തിരിച്ചറിവുള്ളവരാക്കുകയും ചെയ്യുന്നു. എപ്പോഴുമൊക്കെ ഓർപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഒരുപക്ഷെ തിരക്കിട്ട ലോകത്തിൽ ലോകം സമ്മാനിക്കുന്ന പല പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ വിസ്മരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിനോടുള്ള ഒപ്പമുള്ള നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് ആ ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ള മനുഷ്യരുടെയൊക്കെ സ്വഭാവത്തിലും ജീവിതത്തിന്റെ ഓരോ ശൈലിയിലും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആത്മീക സൗന്ദര്യം പ്രകടാത്മകമാക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ നോമനുഷ്ഠിക്കുമ്പോഴും ഈ ദിനങ്ങളിലെ ആത്മീയ തിരിച്ചറിവുകളെയൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിലുണ്ടാകുന്ന സ്വസ്ഥതയും ഒരുപക്ഷെ നമുക്ക് ചുറ്റും അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതലത്തിലാണ് ചൂട് വെക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ള് പ്രശാന്തമായിരിക്കുവാൻ കാരണം ആ സത്യം ഉള്ളിൽ ഇങ്ങനെ ഒരു ആത്മീയ തലത്തിൽ പ്രോജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നും ആ കൃപയുടെ നിറവിൽ ജീവിക്കാൻ അന്ത്യശ്വാസം വരെയും ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ട് നെഞ്ചിലേറ്റുകൊണ്ട് ഈ ലോകത്തിലെ മറ്റ് എല്ലാ സംഗതികളെക്കാളൊക്കെ അപ്പുറമായി ക്രിസ്തുവാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് ഇടവരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 59-ാം സങ്കീർത്തനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എന്റെ വായികൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു. ഓരോ മനുഷ്യന്റെയും ഒരുപക്ഷെ നമുക്ക് മുമ്പുണ്ടായിരുന്ന മാതാപിതാക്കള് പകർന്നു തന്ന ഈ ആത്മീയ നൽവരം നമ്മളിലേക്ക് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, നമ്മളിൽ രൂപപ്പെട്ടു വന്ന ആത്മീയ നൽവരങ്ങൾ അടുത്ത തലമുറയിലേക്കും ശ്രദ്ധാപൂർവം പരിവേശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതൊരു നമ്മുടേതായ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നമ്മുടേതായ നമ്മുടെ കുടുംബത്തിന്റേതായ അല്ലെ നമ്മുടെ കുടുംബത്തിന്റെ അടുത്ത തലമുറയുടേതായ ആ ഒരു ആത്മീയ ചങ്ങലയുടെ കണ്ണി വിച്ഛേദിക്കപ്പെടാതെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വർത്തമാന ലോകത്തിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വളരെ അനിവാര്യമാണ്. എത്ര പേരാ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുള്ള അറിയാൻ പാടില്ല. ഏത് കാലഘട്ടത്തിൽ വെച്ചാണ് വിച്ഛേദിക്കപ്പെട്ടു പോകുന്നത്, അത് വരാൻ പോകുന്ന ഒരു തലമുറയെ രണ്ടാക്കി മാറ്റുന്ന വളരെ ദയനീയമായ വളരെ എന്താ പറയുക വളരെ ഭീകരമായ ഒരവസ്ഥയിലാണ് നമ്മളിതിനെ ഗൗരവത്തോടെ എടുക്കാതിരുന്നാൽ നമുക്ക് സംഭവിക്കുന്നത്. തലമുറ തലമുറയിലേക്ക് ഈ നന്മകളെ പകർന്നു വരുമ്പോഴാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടു വന്ന ഒരു ആത്മീയ ചാനലിന്റെ കണ്ണിയായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവമായിട്ട് എടുക്കുന്നത് വളരെ ആവശ്യമാണ്. ഈ നോമ്പൊക്കെ അനുഷ്ഠിക്കുമ്പോഴും ഈ ആരാധനയിലൊക്കെ പങ്കുകൊള്ളുമ്പോഴും വാസ്തവത്തിൽ പരിശുദ്ധ സഭ ഇതൊക്കെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആഴമായി ഈ സത്യം തറയ്ക്കപ്പെടുകയാണ്. ആഴമായി ഹൃദയത്തിനുള്ളിൽ തറയ്ക്കപ്പെട്ട ഈ സത്യത്തെ തലമുറയ്ക്കും പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്കിടയാകണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുമ്പോൾ ഓർപ്പിക്കുന്നു. അതാകുമ്പോഴാണ് ശരിക്കും ആ ഒരു സന്തോഷവും സമാധാനവും അനശ്വരമായ കൃപയുടെ ഭാഗമായി നമ്മുടെ തലമുറകളെ പോലും കാത്തു സൂക്ഷിക്കാൻ തക്കോണം അടയായി തീരുന്നത്. ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ള രണ്ട് മൂന്ന് സംഭവം, ഒന്ന് പരിശുദ്ധ ഔഗേൻ ബാവയുടെ ഓർമ്മയായിരുന്നു. എട്ടാം തീയതി ഓർമ്മയാണ്, അദ്ദേഹത്തിന്റെ 48-ാമത്തെ ഓർമ്മയാണ്. മലങ്കര സഭയുടെ സൗമ്യ സാന്നിധ്യം എന്ന് അറിയിക്കപ്പെടുന്ന ഒരു ശ്രേഷ്ഠ പരിശുദ്ധ പിതാവായിരുന്നു. കാതോലിക്ക സിംഹാസനത്തിൽ ഒരു ജനതയെ മുഴുവൻ വഹിച്ചുകൊണ്ട് ആ ഒരു സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുമ്പോഴും അടുത്തു വരുന്ന ജനതയെ വളരെ സ്നേഹത്തോടെ, വളരെ സൗഹൃദമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ മന്ദസ്തയോടെ എല്ലാവരും സ്വീകരിക്കത്തക്കവണ്ണം ഒരു വിശാല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ആ പരിശുദ്ധ പിതാവ്. അത് മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ഒരു വ്യക്തി എന്ന് മറ്റുള്ളവർ പറയാനാക്കണം. അതുപോലെ സഭയുടെ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി ശരീരത്ത് ദംശനമേറ്റിട്ടുള്ള, അങ്ങനെ സഭയെ സംരക്ഷിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ഔഗേൻ ത്രിബേനി. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പലതും പറയപ്പെടുന്നത് ഒരു പരിശുദ്ധനായിരുന്നു. അത്ര മാത്രം ആസ്തിക ജീവിതത്തെ നിഷ്ഠയോടെ പാലിച്ച ഒരു പരിശുദ്ധ പിതാവാണ്. ഈ സഭയുടെ, എപ്പോഴും പറയാറുണ്ട്, ഈ സഭയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ചില പിതാക്കന്മാരെ ഈ സഭയ്ക്ക്, സഭയുടെ നിലനിൽപ്പിനൊക്കെ ദൈവം അയച്ചു എന്നുള്ളതാണ്. ആ പിതാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഔഗേൻ ബാവയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധ പിതാവായിരുന്നു ബർണബാസ് ത്രിബേനി. അദ്ദേഹം ഈ ലോകം വിട്ടിട്ട് ഏതാണ്ട് 11 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം ഈ ദേവാലയങ്ങളിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും അദ്ദേഹം ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, ഈ ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുന്നു. തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് ആത്മീയ കൂട്ടായ്മയൊക്കെ ആത്മീയ തീഷ്ണത ബോധ്യപ്പെടുത്തി ഒത്തിരി യുവ വൈദികരൊക്കെ ഈ ഭദ്രാസനത്തിൽ വൈദികരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതിന് പിന്നിൽ ആ ഒരു സത്യത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ച, അറിഞ്ഞുമറിയാതെ ലഭിച്ച ഒരു ചൈതന്യമാണ്. തീർച്ചയായിട്ടും അതും ഈ ഭദ്രാസനത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ആ പിതാവിനെയും വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഒരുപക്ഷെ വിസ്മരിച്ചു പോയി കാണും, ഓർക്കപ്പെടേണ്ട ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. പത്തനാപുരം മൗണ്ട് താവോർ ഡയറായിൽ കബറടക്കപ്പെട്ട തോമാമാർ ദീവാനാസസ് പട്രപോലിത്തൻ, അദ്ദേഹത്തിന് 51-ാമത്തെ ഓർമ്മയാണ്. പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആശ്രമം സ്ഥാപിക്കുകയും ഇന്ന് വലിയ ഒരു സഭയുടെ ആത്മീക സ്രോതസ്സായി, അത് ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഒരു സ്രോതസ്സായിട്ട് വളർന്നു വരുന്നതിന്റെ പിന്നിൽ ആ പിതാവ് അനുഭവിച്ച ത്യാഗവും അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളും ഒക്കെ എന്തിനാണ് ഇവരുടെയൊക്കെ ഓർമ്മ അനുസ്മരിക്കുന്നത് എന്ന് പറയുന്നത്. ഓരോ വർഷവും നമ്മൾ ഇവരെ ഓർമ്മയെ പുതുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവര് ചെയ്ത ആ വലിയ നന്മകളെ അനുസ്മരിക്കുന്നു എന്നതിനോടൊപ്പം അവര് പഠിപ്പിച്ചിട്ടുള്ള ആത്മീക പാതയെ അനുധാനം ചെയ്യാനുള്ള ഒരു ആത്മീക പ്രേരണയുടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരണം എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അവരെ പറ്റി ഒന്ന് അനുസ്മരിക്കുമ്പോൾ സ്വർഗത്തിലിരുന്നുകൊണ്ട് അവർ സന്തോഷിക്കും, അവരുടെ പ്രാർത്ഥന നമുക്ക് അഭയമാകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഹൃദയത്തിനുള്ളിൽ ഉള്ളതുകൊണ്ടുകൂടെ തന്നെയാണ്. അപ്പം ഈ പ്രാർത്ഥനയ്ക്കും ഈ പിതാക്കന്മാരെയൊക്കെ സ്മരിക്കുമ്പോൾ അവരുടെ അദൃശ്യ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ബെന്നിയച്ചനാണ്. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഏത് സമയത്തും അച്ഛന്റെ, കഴിഞ്ഞ ആഴ്ചയും ആരും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രസംഗിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നമുക്ക് പെട്ടെന്ന് വൈദികനെ കിട്ടിയതുകൊണ്ട് പ്രസംഗിക്കാനിടയായി. ഇന്നും ഒരാള് നാട്ടിൽ ഒരച്ഛനെ ഏറ്റെങ്കിലും പെട്ടെന്ന് അസൗകര്യം ഉണ്ടായി. ഞാൻ രാവിലെയാണ് അച്ഛനോട് പറഞ്ഞത്, അച്ഛ ഇങ്ങനെ ഒരു അച്ഛന് ഏറ്റെടുത്ത് അച്ഛന് വീട്ടിലേക്ക് പ്രസംഗിക്കല്ല, ഞാൻ പ്രസംഗിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛനെ സമ്മതിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അച്ഛനുള്ള സ്നേഹവും നന്ദിയും അമുഖമായിട്ട് അറിയിക്കുന്നു. അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ അച്ഛന്റെ സാന്നിധ്യവും നേതൃത്വമൊക്കെ ഉണ്ട്. വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം, അകലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജയെന്നുള്ള മനോഹരമായ ഒരു ഗീതം ദൈവഭാഗ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ജ്ഞാനത്തിനുമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യാം. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം.
കടലേറും ജീവിതമാരുവിൽ നീ കാണരുകയോ ഇനി സഹജേ, കടലേറും ജീവിതമാരുവിൽ നീ കാണരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവാനുണ്മായുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നാടത്തിടും പൺകാരത്താഴലേറും ജീവിതമാരുവി നീ താളരുകയോ ഇനി സാഹം കാർമോകിലേറെ കാരേറുകിലും കാടുന്നില്ലേ പാഴവില്ലതിന്മേ കരുതോകാവേടാതിൻ ഭീകരങ്ങൾ കെടുതീകൾ തീർത്തവൻ പാഴുകിടുമേ ആഴലേറും ജീവിതമരുവി നീ താളരുകയോ മരുഭൂപ്രയാണത്തിൽ ചാരിടുവ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടങ്ങിടുക ആടലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ചേലോടു തന്ത്രങ്ങളോ നേടുവാ ചാരന്മാരുണ്ടധികം സാഹചേ ചുടുചോരാ ചിന്തേണ്ടിവം നേടിലോ ചായല്ലേ ലോക താങ്ങുകളിൽ ആടലേറും ജീവിതമരുവി നീ താളരുകയോ കൈപ്പുള്ളവെല്ലം കൂടി ചേടിലും കൽപ്പന പോലെ നടന്നിടണോ ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീയണയും വരയും ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ മഹാജേ
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ടതിനെ വളരെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിരുമേനി ശ്രേഷ്ഠ വൈദ്യരെ താല്പര്യ വിശ്വാസികളെ, ഇപ്പോഴത്തെ സമയം നമുക്ക് ദൈവവചനത്തെ ധ്യാനിക്കാം. അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2:10. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2:10. ഞാൻ 8 മുതൽ അത് വായിക്കുകയാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയവരവശ്വരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്റെ ഒരു ഭാഗം മാത്രം നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ഒരു വാക്യം മാത്രം, അതിന്റെ പകുതി ഭാഗം മാത്രം നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. കർത്താവ് സ്നേഹിതരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ഈ ഒരു വാക്യം ഞാൻ തിരഞ്ഞെടുത്തത് പ്രത്യേകമായിട്ട് മോഹനപ്പെട്ട രാജേഷ്ഠൻ പറഞ്ഞതുപോലെ ഈ സമയത്ത് ക്രിസ്മസിന്റെ കാലയളവാണ്. ക്രിസ്മസിന്റെ ഒരു സന്ദേശം നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് ചിന്തിക്കാം. കഴിഞ്ഞയിടയില് CNN ന്യൂസില് വന്നത് നിങ്ങൾ പലരും കേട്ട് കാണും. അമേരിക്കയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ വിഷാദ രോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അത് 14 മുതൽ 40 വരെ ഇടയ്ക്കുള്ള ചെറുപ്പക്കാരുടെ ഇടയില് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ന്യൂസ് കാണുവാനുള്ള, നിങ്ങൾ കേട്ട് കാണുവാൻ ന്യൂസ്. ഇവിടെ ഭയമാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. വിഷാദരോഗത്തിന് ഈ പുതിയ നിയമത്തിലുള്ള ക്രിസ്മസ് വർണ്ണനയില് ഭയപ്പെടേണ്ട എന്ന ഉദ്ബോധനം നാല് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ സഖരിയാ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, ഭയപ്പെടേണ്ട. ഗബ്രിയേൽ ദൂതൻ കന്യകയായിരുന്ന മറിയമ്മിനോട് സംസാരിക്കുമ്പോഴും ഈ നിർദ്ദേശം തന്നെയാണ് കൊടുക്കുന്നത്, ഭയപ്പെടേണ്ട. യോസഫിന് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായപ്പോൾ പറയുന്നത് മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്നാണ്. ശങ്കിക്കേണ്ട എന്നതിന്റെ അർത്ഥം ഭയപ്പെടേണ്ട എന്നാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ സ്ഥാനത്തെല്ലാം ഫിയർ നോട്ട് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന പദപ്രയോഗമാണ് കാണുന്നത്. ദൂതൻ അവരോട് പറയുന്നു ഭയപ്പെടേണ്ട. കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് ഈ ഉദ്ബോധന ഇപ്രകാരം വളരെയധികം അർത്ഥവത്തായ ഒരു കാര്യമാണ്. കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് നമ്മള് പ്രത്യേകമായി നോയമ്പ് നോക്കുന്നു, പ്രത്യേകമായി ശുശ്രൂഷ ഉളക്കുകയും നടത്തുന്നു. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ദൂത് ഭയപ്പെടേണ്ട എന്നുള്ള ആ വലിയൊരു ദൂതാണ്. ഭയത്തിന് രണ്ടു മൂന്ന് കാര്യങ്ങള് പറയുന്നുണ്ട്, അതിനെ മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. എങ്കിലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തില് രണ്ടു മൂന്ന് കാര്യങ്ങള് നമുക്ക് ചിന്തിക്കേണ്ട റീസൺ ഫോർ ഫിയർ. ഒന്ന്, ഡിസപ്പോയിന്റ്മെന്റ്. രണ്ട്, ആൻസൈറ്റി ഓർ ഫിയർ. മൂന്ന്, എംപ്റ്റിനെസ് അഥവാ ശൂന്യത. മൂന്ന് കാര്യങ്ങളിലാണ് ഭയം നമുക്ക് വരുന്നത്. ഒന്ന്, നിരാശ മൂലം ഭയമുണ്ടാവും. ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ മൂലം ഭയമുണ്ടാവും. ശൂന്യത മൂലം ഭയമുണ്ടാവും. ശൂന്യതാബോധം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഭയമുണ്ടാവും. നമുക്കറിയാം, പഴയ നിയമത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, സർവശക്തനായ യഹോവയുടെ ഭാഗത്ത് ഏകനായി നിന്നുകൊണ്ട് കർമ്മേൽ വെച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. പാലിന്റെ പ്രവാചകന്മാരെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ആഹാബിന്റെയും ഇസബേലിന്റെയും രൂക്ഷമായ ശത്രുതയ്ക്ക് താൻ വിധേയനായപ്പോൾ അവൻ ഭയപ്പെട്ടു, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി, ഒരു ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് മരിക്കാൻ ആഗ്രഹിച്ചു. നമുക്ക് വളരെയധികം പ്രസിദ്ധമായ, വളരെയധികം പ്രാവശ്യം വായിക്കുകയും പ്രസംഗം കേൾക്കുന്നതിന്റെ ഭാഗമാണിത്. അവിടെ പറയുന്നു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളൊന്നും അത്ര നല്ലവനൊന്നുമല്ല. എന്നാൽ യഹോവയുടെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറയുന്നു. നമ്മുടെ ജീവിതം തന്നെ ഒരു ദൂരയാത്രയാണ്. എങ്ങനെയാണ് നിരാശ നമ്മെ പിടികൂടുന്നത്? ആ ദൂരയാത്രയിലെ ജീവിതം തന്നെ ഒരു ദൂരയാത്രയാണ്. ആ യാത്രയിലെ കയറ്റവും ഇറക്കവും താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും. അന്ധകാരത്തിന്റെയും നിരാശയുടെയും പാതയിൽ കൂട്ടി സഞ്ചരിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഏറ്റക്കുറച്ചിലില്ലാത്ത സന്തോഷത്തോടും വീര്യത്തോടും കൂടെ ജീവിതം മുന്നോട്ട് പോയെന്ന് വരികയില്ല. പക്ഷേ ദൂരച്ചെടിയുടെ കീഴിലുള്ള നിരാശയുടെ അനുഭവങ്ങൾ നമ്മെ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെടുത്തേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏത് വിശുദ്ധനും തന്റെ ജീവിതത്തില് നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള ആ അനുഭവങ്ങള് നമ്മെ അന്ധകാരത്തില് ആഴ്ത്തിക്കളയേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ നാം കാണുന്നത്. യാക്കോബ് പൈതൃകം വായിക്കുന്നുണ്ട്. യാക്കോബ് ഒരു സമയത്ത് തകല് എനിക്ക് പ്രതികൂലമെന്ന് അങ്ങ് വിലപിച്ചങ്ങ് പറയുകയാണ്. മറഞ്ഞിരിക്കുന്ന നന്മകളെ ഒരുപക്ഷെ താൽക്കാലികമായ അന്ധകാരത്തിന്റെ ഫലമായിട്ട് യാക്കോബിന് കാണുവാനായിട്ട് കഴിയുന്നില്ല. തന്റെ മകൻ യോസേഫ് ഉന്നത സ്ഥാനത്തെത്തുമെന്ന് യാക്കോബ് അറിയുന്നില്ല. നമുക്ക് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി ദൈവരാജ്യത്തെ പറ്റി എരിവോടെ പ്രസംഗിച്ച് യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് വരുവാനുള്ളവൻ നീ തന്നെയോ ഞങ്ങൾ മറ്റൊരു തന്നെ കാണിച്ചിരിക്കണമോ എന്ന് സംശയത്തോടെ ചോദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇന്നത്തെ ഈ ലോക സംഭവങ്ങളെ കാണുമ്പോൾ ദൈവം ചരിത്രത്തിന്റെ കർത്താവാണോ ഈ ലോകം ഏതെങ്കിലും ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും നമ്മൾ ആവർത്തിച്ചാവർത്തി ചോദിക്കാറുള്ളത്. ഇതെന്തൊരു ലോകമാണ്, എന്തൊരു കാലമാണ്, ഇത് കാലത്തിന് എന്ത് പ്രത്യേകതയാണ്. സാമൂഹ്യമായ നിരാശ പലപ്പോഴും നമ്മെ അന്ധകാരത്തിലാഴ്ത്തിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമ്മൾ ചിന്തിക്കുന്ന തരത്തില് യാതൊരു തട്ടും തടവും കൂടാതെ പുരോഗമിക്കുക എന്നുള്ള കേവലമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ അത് നിരാശപ്പെടുത്തുന്നതായിട്ട് കാണും. പ്രസിദ്ധ ചിന്തകനായിരുന്ന HG Wells അവസാനമായി ലോകം അതിന്റെ സകല സംസ്കാരങ്ങളോടും കൂടെ കിഴുക്കാൻ തൂക്കായ ഒരു വലിയ പാറക്കെട്ടിൽ നിൽക്കുന്നതായി വിവരിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം ലോകത്തിന്റെ അനുസ്യൂതമായ പുരോഗതി വിശ്വസിച്ചിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശത്തെ തകർക്കാനുള്ള മനുഷ്യന്റെ പാപത്തെ ഈ ചിന്തകന്മാർ വേണ്ടത്ര കണക്കിലെടുക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് വാസ്തവമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആകമാനം നോക്കിയാൽ നിരാശയുടെ ചിന്ത നാം കാണുന്നില്ല. അപ്പൊ നിരാശയുടെ തരത്തിൽ നമ്മെ ബാധിച്ചേക്കാം. ആ നിരാശ പലതരത്തിലും നമ്മെ ബാധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള രീതി വരുമ്പോൾ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകാം. അവിടെയാണ് ഭയപ്പെടേണ്ട എന്നുള്ള ക്രിസ്മസിന്റെ സന്ദേശം മീനിങ് ഫുൾ ആകുന്നത്, അർത്ഥവത്താകുന്നത് നാം ഓർക്കണം. നിരാശയാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ റീസണായിട്ട് കാണപ്പെടുന്നത് ശൂന്യതാബോധമാണ്. ഏത് ജീവിതാവസ്ഥയിലും ശൂന്യത കൂടാതെ ദൈവസാന്നിധ്യബോധം അനുഭവിക്കുവാൻ സാധിക്കുന്നത് ആത്മീയമായ വളർച്ചയുടെ ഒരു വലിയ ലക്ഷണമാണ്. എന്നാൽ നമുക്കറിയാം ഇയോബിന്റെ ജീവിതത്തിൽ വന്നു ചേർന്ന വളരെ പ്രയാസമുള്ളൊരു ഘട്ടത്തില് നാല് ഭാഗങ്ങളിൽ അന്വേഷിച്ചിട്ടും ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. ഇയോബിന്റെ പുസ്തകത്തിൽ 23:8-9 വാക്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവർ അവിടെയില്ല, അവനവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നില്ല. താരം എന്നാൽ ദൈവസാന്നിധ്യം നമുക്ക് ഒരിക്കലും ഒളിച്ചോടിപ്പോവാൻ സാധിക്കുന്നതല്ലെന്ന് അതേസമയത്ത് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 139:8 വാക്യങ്ങൾ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, വിഷത്തിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും എന്ന് നാം സങ്കീർത്തനക്കാരൻ പറയുന്ന കേൾക്കുന്നുണ്ട്. താൽക്കാലികമായ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില മൂടൽമഞ്ഞുകൾ നമ്മുടെ ജീവിതത്തെ ആവരണം ചെയ്ത് ദൈവസാന്നിധ്യത്തെ ചിലപ്പോഴേ നമുക്ക് സംശയം, ദൈവസാന്നിധ്യ സംശയം നമുക്കുണ്ടാകാം. അത് നമ്മുടെ ജീവിതത്തിന്റെ പല സമയങ്ങളിൽ ഇതുണ്ടായെന്ന് വരാം. ഈ ശൂന്യതാബോധം യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര, നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളെ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കിമാറാക്കിയത്. അനാത്മീയ ജീവിതം ദൈവസാന്നിധ്യ ബോധത്തെ കുറച്ചു കളയുന്നു എന്നുള്ളതാണ് ഒരു സാർവത്രികമായ സത്യം. നമുക്കറിയാം ദുർഭാഗ്യമായ ഒരു മനുഷ്യനെ വിശുദ്ധന്മാരുടെ സംസർഗം അസഹനീയമായി തീർന്ന ചിലർക്ക് പള്ളിയിലെ ആരാധനക്കൂട്ടത്തിൽ ഒരു സാമൂഹ്യ സമ്മേളനത്തിൽ സോഷ്യൽ ഗ്യാദറിംഗിൽ കൂടുതലായിട്ടൊന്നും കാണുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനാ കൂട്ടത്തിലെ ശബ്ദത്തിൽ കവിഞ്ഞൊന്നും അനുഭവപ്പെടത്തില്ല. പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം, ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. മനുഷ്യരോട് പിണങ്ങിയിരിക്കാനും ദൈവത്തോട് ഇണങ്ങിയിരിക്കാനും പ്രയാസമാണ്. രണ്ടും അറ്റ് എ ടൈമിൽ ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പല ഭാവഭേദങ്ങൾ ദൈവസാന്നിധ്യത്തെ താൽക്കാലികമായി ഇല്ലാതാക്കുന്നതാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജീവിതത്തില് വീഴ്ചയും താഴ്ചയും ഉണ്ടാകും. പക്ഷെ ദൈവസാന്നിധ്യ ബോധത്തെ ശാശ്വതമായി അവ നശിപ്പിച്ച് കളയരുത് എന്ന് നാം എപ്പോഴും ഓർക്കണം. നമുക്ക് പലപ്പോഴും ഈ ശൂന്യതാബോധം ഉണ്ടായേക്കാം. ഫ്രാൻസിസ് തോംസന്റെ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്ക് കേട്ടിട്ടുള്ളതാണ്, ഫ്രാൻസിസ് തോംസന്റെ പ്രസിദ്ധമായ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കവിതയില് പ്രതിപാദിച്ചിരിക്കുന്നത്, ദൈവത്തെ വിട്ടോടിപ്പോയി മറ്റനേക സ്ഥാനത്ത് അഭയം തേടുന്ന മനുഷ്യനെ ഒരു വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരുന്ന ദൈവസ്നേഹം. മനുഷ്യനെ അവൻ സ്വയമായി നിർമ്മിച്ച കോട്ടകളിൽ നിന്നും അഭയസ്ഥാനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമൊക്കെ ഇത്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താറിയാം, ഹൗണ്ട് ഓഫ് ഹെവൻ. സ്വർഗത്തിലും പാതാളത്തിലും സമുദ്രത്തിന്റെ അന്തത്തിലും മനുഷ്യനെ പിന്തുടരുന്നതായ സാന്നിധ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ലാത്തവണ്ണം ശക്തിയോടെ അത് നമ്മെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവസാന്നിധ്യ ബോധം ഉൾക്കൊള്ളുന്നവരായിരിക്കണം. ശൂന്യതാബോധമല്ല, മറിച്ച് ദൈവസാന്നിധ്യത്തിന്റെ ബോധം. ഒന്ന്, നിരാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാക്കുന്നതെങ്കിൽ, രണ്ടാമത് ശൂന്യതാബോധം, ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാത്ത ശൂന്യതാബോധം നമ്മളിൽ ഭയമുണ്ടാക്കുന്നു. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. മൂന്നാമതായിട്ട് ആകുല ചിന്ത അഥവാ ആങ്സൈറ്റി. പലപ്പോഴും ആകുല ചിന്ത നമ്മെ ഭയത്തിലേക്ക് നയിക്കുന്നു. നമുക്കറിയാം മനുഷ്യ ചരിത്രം പലപ്പോഴും ദുഃഖപൂർണമാണ്. ഇന്ന് കാണുന്ന സംസ്കാരമെല്ലാം മനുഷ്യൻ സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടി കെട്ടിപ്പടുത്തതാണ്. സമയത്തെയും ദൂരത്തെയും എല്ലാം മനുഷ്യൻ കീഴടക്കി. രോഗത്തെയും അനാരോഗ്യത്തെയും കുറിച്ചുള്ള ഭയവും അവനേതാണ്ട് ഇല്ലായ്മ ചെയ്തു. ആയുസിന്റെ ദൈർഘ്യം മോർട്ടാലിറ്റി റേറ്റ് വർദ്ധിപ്പിച്ചു. ജീവിത സൗകര്യങ്ങൾ അതിന്റെ ഉച്ചകോടിയിലെത്തി. പക്ഷെ ഇതുകൊണ്ടൊന്നും മനുഷ്യന് ആന്തരികമായ സംതൃപ്തി ലഭിച്ചിട്ടില്ല. ഇപ്പോഴും മനുഷ്യൻ സംതൃപ്തിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ആ ആങ്സൈറ്റിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ആങ്സൈറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ ജീവിതത്തെ ശ്രദ്ധിച്ചാല് അത് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഈ ഭൂമിയില് നമുക്കൊരു സ്ഥാനവുമില്ലെന്നൊരു വിചാരമുണ്ട്. ജീവിതം തന്നെ അർത്ഥശൂന്യമായി നമുക്ക് തോന്നാറുണ്ട്. ലോകത്തിന് തങ്ങൾ ആവശ്യമില്ലെന്നുള്ളൊരു അധമബോധം നമ്മളെ ബാധിച്ചിരിക്കാം. സഭാപ്രസംഗി പറയുന്ന പോലെ എല്ലാം മായയാണ്, ജീവിതമൂല്യങ്ങളൊന്നും മായതാണ്, മായയാണ് ജീവിതമൂല്യങ്ങളൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാണാതെ പോയ ആടിനെ പോലുള്ള ഒരു അനുഭവമാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. രണ്ടാമത് അസമാധാനത്തിന്റെ മറ്റൊരു കാരണം ആകുല ചിന്തയാണ്. പലരും ആകുല ചിന്തയെ അവരുടെ കിടപ്പുറയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആകുല ചിന്തയിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഊഹത്തിൽ നിന്ന് നമ്മൾ തന്നെ മെനഞ്ഞു അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കുകയാണ്. ആധുനിക പരിഷ്കാരം മനുഷ്യരെ വളരെ അധികം അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്നാണ് പല ചിന്തകന്മാരും പറയുന്നത്. അതുപോലെ തന്നെ അസമാധാനത്തിനുള്ള, ആങ്സൈറ്റിക്കുള്ള വേറൊരു കാരണം അരക്ഷിതാവസ്ഥയുണ്ടെന്നുള്ള ചിന്തയാണ്. എല്ലാവരും നമ്മെ ഉപദ്രവിക്കുവാൻ നോക്കുകയാണ് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരുണ്ട്. ആ മറ്റുള്ളവരെ പറ്റി വിമർശിക്കുന്ന പോലെ അവർ നമ്മയും വിമർശിച്ചേക്കാം. നാം ആഗ്രഹിക്കുന്ന പ്രകാരം മറ്റുള്ളവർ നമ്മൾ താല്പര്യം കാണിച്ചില്ലെന്ന് വന്നേക്കാം. സമൂഹത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ ചിന്തയിൽ വിഭിന്നമായി ചിന്തിക്കുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് നാം കരുതിയേക്കാം. അവിടൊക്കെയും ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റിക്ക് വേറൊരു കാരണം പൊതുജനങ്ങൾ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതാണ്. പൊതുജനാഭിപ്രായം പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ പാപബോധം നമ്മെ അസ്വസ്ഥമാക്കുന്ന, ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാന സംഗതി പാപബോധം പലപ്പോഴും ഉണ്ടാകുന്നു. പാപം ദൈവത്തോടുള്ള മറുതലിപ്പാണ്. ഒരു വ്യക്തി ദൈവത്തിനെതിരായി നിൽക്കുമ്പോൾ അവന്റെ ആന്തരികമായ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുന്നു. ഇവിടൊക്കെ മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം മനുഷ്യന്റെ ആങ്സൈറ്റിക്ക് കാരണമായിത്തീരുന്നു. ഇവിടെയാണ് ഭയപ്പെടേണ്ട എന്നുള്ള ദൂതന്റെ സന്ദേശം നമുക്ക് അർത്ഥവത്തായി തോന്നേണ്ടത്. ഇപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഡിസപ്പോയിന്റ്മെന്റ്, എംറ്റിനെസ്, ആൻസൈറ്റി, ഇതുമൂലം പലപ്പോഴും നാം ഭയത്തിന്റെ അടിമയായി തീർന്നിരിക്കുന്നു. ഇവിടെ ഭയപ്പെടേണ്ടായെന്നുള്ള സന്ദേശം ഇവർക്ക് ലഭിക്കുകയാണ്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. ഒരു കാര്യം നാം പ്രത്യേകം ചിന്തിക്കണം. ബേത്ലഹേമിലെ ഇടയന്മാരുടെ അവരുടെ ജീവിതത്തിലെ ഭയത്തിനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അധികാരത്തിൽ നിന്ന റോമാ ഗവൺമെന്റിനെ ഇവർക്ക് ഭയമായിരുന്നു. അന്ന് ആ കുന്നിൻപുറത്ത് രാത്രി സഞ്ചരിച്ചിരുന്ന കാട്ടുമൃഗങ്ങളെ പറ്റി അവർക്ക് ഭീതി ഉണ്ടായിരിക്കാം. കള്ളന്മാരെ അവർ പേടിച്ചിരിക്കാം. അവരുടെ ആടുകളുടെ ബിസിനസ് നടത്തുമ്പോൾ അതിലെന്തെങ്കിലും നഷ്ടമുണ്ടായേക്കാം എന്നവര് ഭയപ്പെട്ടിരിക്കാം. അതുപോലെ തന്നെ കഠിനമായ ശൈത്യം അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കുമോ എന്നവർ സംശയിച്ചിരിക്കാം. പക്ഷെ ഇടയന്മാരുടെ ഈ ചെറിയ ഭയങ്ങളെല്ലാം എളുപ്പം തന്നെ നാടകീയമായി മാറിമറിയുക. എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൈവഭയം അവരുടെ ചെറിയ ചെറിയ ഭയങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. വളരെ വിശുദ്ധമായ ഒരു ഭയം അവരെ പിടികൂടി. പരിശുദ്ധനായ ദൈവത്തെ പറ്റിയുള്ള ഭയഭക്തിയിൽ അവർ മുഴുകി. അന്ധകാരത്തെ പറ്റിയുള്ള ഭയം ഇപ്പോൾ അവർക്കില്ല. ദൈവതേജസ്സിനെ കുറിച്ചുള്ള ഭയം മാത്രമാണ്. ദൂതൻ അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട. നാം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇവരെ ഭയത്തിൽ നിന്ന് ഭയം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വഴി നടത്തിയത് എല്ലാ ഭയത്തെക്കാളും വലിയൊരു ഭയമായിരുന്നു. നമ്മെപ്പോഴും ഓർക്കണം, ദൈവത്തെ ഭയമുള്ളവന് വേറെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. സാക്ഷാൽ ദൈവഭയമുള്ളവന് വേറെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൂതൻ ഇവരിൽ പകർന്നത് ആ വലിയ ദൈവഭയമായിരുന്നു. ആ ഒരു വലിയ ഭയത്തിൽ കൂടെയാണ് ഈ ലോകപ്രകാരമുള്ള ചെറിയ ഭയങ്ങളിൽ നിന്ന് ഇടയന്മാർക്ക് മോചനം ലഭിക്കുന്നത്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഭയത്തിന് വഴിയുണ്ടോ? പലതരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ, ടെററിസ്റ്റിന്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഭൗതികവാദ തീസം, അതുപോലെ ദൈവം വേണ്ട എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ വെപ്പൺസിനെ നമ്മൾ പേടിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സമൂഹത്തെ തുറച്ചു നോക്കുന്ന അനേകം വിഷമ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭീതി ഉളവാക്കുന്നു. വ്യക്തിപരമായ ഭയങ്ങൾ നമുക്കുണ്ട്. രോഗത്തെ പറ്റിയുള്ള ഭയമുണ്ട്. നല്ല ജോലി ലഭിക്കുമോ എന്നുള്ളതിനെ പറ്റി ഭയമുണ്ട്. ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതിനെ പറ്റി ഭയമുണ്ട്. മാനസിക ബന്ധങ്ങളെ പറ്റി ഭയമുണ്ട്. നാം സ്നേഹിക്കുന്ന ചിലരുടെ പെരുമാറ്റം കണ്ട് നമുക്ക് ഭയം തോന്നുന്നു. വൃദ്ധരാകുമെന്നുള്ള ഭയം നമുക്ക് തോന്നുന്നു. മരണത്തെ പറ്റി ഭയം തോന്നുന്നു. മരണാനന്തര സ്ഥിതിയെ പറ്റി ഭയം തോന്നുന്നു. നാം എപ്പോഴും ഓർക്കണം, അവിടെയാണ് ദൈവഭയത്തിന്റെ പ്രസക്തി. നമ്മൾ ഈ ഭയങ്ങളൊക്കെ മനസ്സിലാക്കി അവയുണ്ടെന്ന് സമ്മതിക്കാതിരിക്കുന്ന കാലത്തോളം നമ്മുടെ മനസ്സൊരു പ്രഷർ കുക്കർ പോലെയാണ്. വളരെയധികം മർദ്ദം അതിനകത്തുണ്ടാവും. എന്നാൽ ഇത് മനസ്സിലാക്കി ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ ഇത് മാറുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാ അടിസ്ഥാന കാരണം എന്താണ്? ഭയത്തിന് യഹോവയെ പറ്റിയുള്ള ദൈവഭയം നാം വിട്ടുകളഞ്ഞതാണ്, മറന്നു കളഞ്ഞതാണ്. യഹോവയെക്കുറിച്ചുള്ള ഭയം ജ്ഞാനത്തിന്റെ ആരംഭം, അത് സമാധാനത്തിന്റെയും ആരംഭമാകുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന്റെ പിന്നാലെ അനേകം പൈശാചിക ശക്തികൾ ഓടിയെത്തും. ദൈവത്തിങ്കിലേക്ക് തിരിയുക. പൈശാചിക ശക്തികൾ നമ്മെ വിട്ടോളും. ദൈവത്തെ പറ്റിയുള്ള ഭയം മാത്രം നമ്മളിൽ അവശേഷിക്കും. ദൈവത്തെ കണ്ടെത്തുന്നതിനുള്ള വലിയ സന്തോഷം, നമ്മുടെ അസമമായിട്ടുള്ള സന്തോഷങ്ങളുടെ നിറപ്പകത്തിനെ എല്ലാം ഇല്ലാതാക്കും. ഒന്നാമത്തെ ക്രിസ്മസ് ദിനത്തിൽ ഇടയന്മാരുടെ മനസ്സിൽ ഭയപാരവശ്യവും സന്തോഷവും ഒത്തിണങ്ങി സമ്മേളിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ ദൂതൻ ഇപ്രകാരം അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ വാർത്ത ശരിയാണെന്ന് ഇടയന്മാർ പോയി അന്വേഷിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഇടയന്മാരുടെ മനോഭാവത്തില് ഈ പരിവർത്തനം എങ്ങനെയുണ്ടായി എന്ന് നാം ചിന്തിക്കുന്നു. ഒരു രാത്രിയിൽ എല്ലാം നല്ലതായിട്ട് അവരുടെ ബിസിനസ് നല്ലതാവുമോ? കള്ളന്മാരുള്ള അപകട സാധ്യതകൾ അവരെ അപ്പോഴും അവര് കള്ളന്മാരുടെ അപകട സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ ആ കുന്നിൻപുറത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. റോമാ സർക്കാരിന്റെ ഭരണത്തിൽ നിന്ന് അവർക്ക് വിമോചനം ലഭിച്ചിട്ടില്ല. ഇടയന്മാർക്കുണ്ടായിരുന്ന പേടികളുടെ ഭയത്തിന്റെ കാരണങ്ങൾ അപ്പോഴും നിലവിലിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഇവയെ കണ്ടത്, ഈ ഭയങ്ങളെല്ലാം കണ്ടത് ഒരു വ്യത്യസ്ത രൂപത്തിലാണ്. ദൈവത്തെ പറ്റിയുള്ള ഭയത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും വെളിച്ചത്തിൽ ഇവർ ഇവരുടെ ഭയങ്ങളെ കാണുകയാണ്. അതുകൊണ്ട് കർത്താവേ, ഭയത്തോടും വിറയലോടും ആദരവേറിയ അത്ഭുതത്തോടും ഇടയന്മാരോടുകൂടെ ബേത്ലഹേമിലേക്ക് നാമും യാത്ര പുറപ്പെടുന്ന പക്ഷം ഈ ക്രിസ്മസിന്റെ കാലയളവിൽ നമ്മുടെ അർത്ഥശൂന്യങ്ങളായ ഭയങ്ങൾ പുറത്താക്കുന്ന ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അതിനെ പിടിച്ചെടുക്കും. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മളുടെ ഭയം നീങ്ങിക്കിട്ടും. എല്ലാ വിഷമ പ്രശ്നങ്ങളുടെയും പ്രശ്നങ്ങൾ അവയൊക്കെയും ഭയം കൂടാതെ നേരിടുന്നതിന് നമുക്ക് സാധിക്കും. കാരണം ദൈവം നമ്മോടുകൂടെ എന്ന് പേരുള്ളവനായ ഇമ്മാനുവേൽ നമ്മോടുകൂടെയുണ്ട്. ഭയമുള്ള സ്ഥലത്ത് ഭയം മാറ്റുവാൻ ഇമ്മാനുവേൽ നമ്മോടുകൂടെ. നിരാശയും ശൂന്യതയും ആകുല ചിന്തയും മാറ്റി, ഭയത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റി, ഈ മൂന്ന് കാര്യങ്ങൾ വന്ന് പരാതെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഭയമില്ലാത്ത അവസ്ഥയിൽ ആർക്കമായി ഭയപ്പെടേണ്ട ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ മറ്റെല്ലാ ആകുല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകും. ആ ഇമ്മാനുവേൽ ഈ ക്രിസ്മസിന്റെ കാലയളവിൽ നമ്മോടുകൂടെ ഇരുന്ന് ഭയത്തിൽ നമ്മെ വിടുവിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവന്റെ തിരുമേനി വന്യ വൈദിക ശ്രേഷ്ഠരെ പ്രത്യേകിച്ചെന്ന് ക്രിസ്മസ് കാലയളവിലേക്ക് ശ്രദ്ധേയമായൊരു സന്ദേശം നമുക്കായി നൽകിയ പ്രിയപ്പെട്ട ബെന്യച്ച് വിശ്വാസ സമൂഹമേ, വളരെ ഭംഗിയായി സ്വച്ഛമായി ഒരു വിഷയം നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയ ബെന്യച്ചൻ പതിവ് പോലെ പ്രാർത്ഥനാപൂർവം ഈ ഉദ്യമം പൂർത്തീകരിച്ചു. അത് ശ്രദ്ധേയമായി നമ്മൾ ശ്രവിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാനുള്ള കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തിരുവചന ഭാഗത്തിലെ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ ഇന്നത്തെ വിഷയം അവതരിപ്പിച്ചത്. നിരാശയിലൂടെ, ശൂന്യതാബോധത്തിലൂടെ, ഉത്കണ്ഠയിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ഭയത്തെ അതിജീവിക്കുവാൻ ഏറ്റവും അനിവാര്യമായ അടിസ്ഥാന ആശയം അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ദൈവഭയം, ദൈവബോധം. ഇതുണ്ടെങ്കിൽ ഭൂമിയിലെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് നാം കടന്നു വരികയില്ല എന്ന് അച്ഛൻ വളരെ ഭംഗിയായി നമ്മളെ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ പലപ്പോഴും ഈ ഭയം എന്നൊരു വിഷയം നമ്മളെ വേട്ടയാടാറുണ്ട്. വേദപുസ്തകത്തിലും ഏകദേശം 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഫിയർ ഓഫ് മാൻ, ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് ഫെയിലുവർ, ഫിയർ ഓഫ് ദ അൺനോൺ ഓർ ദ ഇമാജിനേഷൻ, ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് ഫിയർ ഓഫ് അബാൻഡൺമെന്റ്. ഈ വിഷയങ്ങളൊക്കെ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ വായിച്ചാൽ ഇതിലെ ഓരോ വിഷയത്തിനും ഉദാഹരണങ്ങൾ വേദപുസ്തകം നിരത്തി കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുവാൻ ദൈവം ആദ്യം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചൊരു കാര്യത്തെ ഓർക്കുക, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ, അത് നല്ലതെന്ന് ദൈവം കണ്ടു. ആ വെളിച്ചം ദൈവസാന്നിധ്യ ബോധമാണ്. ആ ദൈവസാന്നിധ്യ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മറ്റുള്ള ഭയത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നത് എന്ന് ശാന്തമായി ചിന്തിക്കുവാൻ നമുക്കൊരു വലിയ അവസരം ലഭിച്ചു. ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കട്ടെ. നമുക്ക് ഫെയ്ത്ത് എന്നൊരു ഒരു പദം നമുക്ക് സുപരിചിതമാണ്. ഈ വിശ്വാസത്തിൽ ഒരു ഡൈലൂഷൻ പലപ്പോഴും നമുക്കുണ്ടാകും. ചില വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണ്, ചില അഭിനന്ദനങ്ങൾ കൊണ്ട്, ചില പോസിറ്റീവ് എനർജി കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പലപ്പോഴും നന്മ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മയുടെ ഒരു വിത്ത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പാകി കൊടുക്കുമ്പോഴാണ് ഈ വിശ്വാസത്തിൽ ഡൈലൂഷൻ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് പേടിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്കി വരും. ഇതൊരു കൊളോക്കിയൽ ലാംഗ്വേജാണ് ഞാൻ ഈ പറഞ്ഞതെങ്കിലും അതിന് തത്തുല്യമായ വാക്ക് എല്ലാ ഭാഷകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഭയപ്പെടുത്തി നമ്മൾ പോലും അറിയാത്ത ഒരു ട്രെയിനിങ് ചെറുപ്പം മുതലേ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷെ അതിനപ്പുറം വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഭയത്തെ നന്നായിട്ട് അതിജീവിച്ച് അച്ഛൻ സമർത്ഥിച്ചതുപോലെ ദൈവഭയമാണ് സകലത്തിലും നമുക്ക് ആവശ്യം മതിയാകുന്നത് എന്നുള്ളൊരു ധാരണയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ നമ്മളുടെ കുട്ടികൾ ദേവാലയത്തിലെത്തും, ആധ്യാത്മിക തലത്തിൽ അവർ വളരും, ശോഭിക്കും, തലമുറകൾ ഈ വിശ്വാസത്തിലും ദൈവഭയത്തിലും ജീവിക്കുകയും ചെയ്യും. ഈ ക്രിസ്മസിന്റെ ആദ്യ ആഴ്ച പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ബെന്നിയച്ചന്റെ അനുഗ്രഹീതമായ സന്ദേശത്തിന് നമ്മൾ കടപ്പെട്ടവരാണ്. അതിലൂടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് പേരുകൾ വായിക്കുന്നത് ഒരു കുഞ്ഞമ്മ മത്തായി ദിവസം എന്നോർത്ത് പ്രാർത്ഥിക്കാം. സർജറിയാണ്. ഒരു മിനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു മോനിയാൻ്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ലളിതയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോറൻ, ജിമ്മി, അലി ജോസഫ്, സാറാമ, ഫാദർ ജോർജ് കോശി, അച്ചാമ, ചോതി, സേറ, മോളി, ജോയൽ, ജോജി, മാത്യു, ജോയൽ, ഫാൻസി, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നതയിൽ അവർക്ക് പ്രത്യേകമായിട്ട് പറയും. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃതയ്ക്ക് അവർ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിനം ദൈവശബ്ദമായി കേൾക്കാൻ ഞങ്ങൾക്ക് ഇടയായത് ഭയപ്പെടേണ്ട എന്നുള്ള ഉറച്ച ശബ്ദമാകുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഭയപ്പെടുത്തുന്ന സംഗതിയാണെങ്കിലും ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന ധൈര്യം പകരുന്ന സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ഭയത്തെയും വ്യാകുലതകളെയും ആകുലതകളെ നീക്കി പ്രത്യാശയും ധൈര്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഞങ്ങളുടെ സ്നേഹിക്കുന്ന സമൂഹത്തിലാണെങ്കിലും ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ആളുകളെ പറ്റി കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഭയവും വ്യഥയും ജീവിതത്തിലുണ്ടാകുന്നു. ദൈവം ഈ ഭയത്തിന്റെ ഒരു ചിന്ത മനസ്സിൽ നിന്ന് പിഴുതുമാറ്റി ഈ പ്രതിബന്ധങ്ങൾ അതിജീവിക്കത്തക്കവണ്ണം ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾ ഉറപ്പിച്ചുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഞങ്ങൾ കഴിയുന്ന പരിപൂർവമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവം ഇതിനെയൊക്കെ വിസ്മരിക്കത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. രോഗമുണ്ടാക്കുന്ന വേദനയും അതുണ്ടാക്കുന്ന ഭയവും അതിന്റെ മുറിവുകളും ഒക്കെ ആഴമായി കാർന്നു നിൽക്കുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറം സ്വർഗത്തിന്റെ അപ്പന്റെ അത്ഭുതകരമായ തേജസ്സുള്ള മുഖം ദർശിക്കത്തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ ഇടയാക്കണമേ. ആ ദൈവസാന്നിധ്യ ബോധവും ആ ദൈവിക ആത്മിക ദർശനവും ഒക്കെ ജീവിതത്തിന്റെ മുറിവുകളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് അതിനപ്പുറമായ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയാകണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ എന്തോരും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. എങ്കിലും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങൾ പ്രേരകമായിരിക്കുന്നത് ആ ദൈവവചനവും ആ ദൈവസാന്നിധ്യ ബോധവും ആവുന്നുണ്ട്. എപ്പോഴും ആ ഒരു കൃപയുടെ തണലിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. എവിടെയായിരുന്നാലും എനിക്കൊപ്പം കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ കാണാൻ കഴിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഒപ്പമുണ്ടെന്നുള്ള ഒരു ദൃഢവിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരത്തക്കവണ്ണം ഞങ്ങളുടെ നോമ്പുകളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ ഞങ്ങളെ ശക്തീകരിക്കണമേ. പലപ്പോഴും സാഹചര്യത്തോടടുത്ത് വരുമ്പോൾ ഞങ്ങൾ അശക്തരായി വിലപിക്കാറുണ്ട്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നുവെന്ന് വേദവസ്തുത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ സ്വയം കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത നിമിഷങ്ങളിലൊക്കെ ആ ബലം ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ. അത് രോഗം മാത്രമല്ല, പ്രലോഭനങ്ങളാണെങ്കിലും പലപ്പോഴും അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ അനവധി, അത് കണ്ണിന്റെ താല്പര്യങ്ങളാണെങ്കിലും ശരീരത്തിന്റെ ഇംഗിതങ്ങളാണെങ്കിലും ഒക്കെ പലപ്പോഴും ഞങ്ങൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിലെങ്ങും വീണ് അടിപതറി പോകാതെ വണ്ണം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അപ്പന്റെ കരങ്ങളിലാണെന്നുള്ള ഒരു ബോധ്യവും ആ ബോധ്യം രൂപപ്പെട്ട് ഉയർത്തക്കവണ്ണമുള്ള ജീവിത ക്രമീകരണവും ഒക്കെ മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു, എപ്പോഴും ആ വിളിയെ പറ്റിയുള്ള ഒരു ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ആ വിളിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവും ആ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ബോധ്യവും അത് നിർവഹിക്കുവാനുള്ള മാനസിക പ്രേരണയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവം അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ കരുതണമേ. പാപം ഒരുക്കുന്ന കല്ലുകളിൽ കാല് തട്ടാതെ വണ്ണം അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളെ കല്ലെറിയാൻ ചുറ്റും നിൽക്കുന്ന ശത്രുക്കളുടെ മുമ്പാകെ അപമാനപാത്രമാക്കി വിട്ടുകൊടുക്കുവാനിടയാകാതെ ദൈവമേ എങ്ങും അങ്ങ് അഭിമാനിക്കത്തക്കവണ്ണം, ഞങ്ങളുടെ ശിരസ് ഉയർന്നു നിൽക്കത്തക്കവണ്ണം അവിടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർക്കുന്നു. പ്രസംഗത്തിൽ കേട്ടതുപോലെ നിരാശയും ഉത്കണ്ഠയും വ്യാകുലതയും വാകുലതയും ഒക്കെ നിറഞ്ഞൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്നിന്റെയും ആവശ്യമില്ല, ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ പ്രേരണ കഴിയുന്നൊരു അപ്പൻ കൂടെയുള്ള ബോധ്യത്തിലേക്ക് ആത്മീയ തിരിച്ചറിവിലേക്ക് വളരുവാനും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടിയും ആരാധനയിൽ കൂടിയും സമർപ്പണ ജീവിതത്തിൽ കൂടിയും ഒക്കെ വളരുവാൻ നിന്റെ മക്കളെയൊക്കെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു, രോഗത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെ ഓർക്കുന്നു, പരിശുദ്ധ സഭയെയും നയിക്കുന്ന പിതാക്കന്മാരെയും പ്രത്യേക പരിശുദ്ധ ഭാവാതിരിമേനെയും ഭദ്രാസന അത്ര പോലത്തെ ഭദ്രാസനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവരുടെ സേവനം ചെയ്യുന്നവരെയും ഒക്കെ ഓർക്കുന്നു. ദേശത്തെ മാതൃദേശത്തെ ഒക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടിയങ്ങളുടെ നോമ്പുകളൊക്കെ ഒരുപാട് കുറവുള്ളതാണെങ്കിലും ആ കുറവുള്ള ഭാഗം കണ്ണടച്ചുകൊണ്ട് അതിന്റെ നന്മ ആ കുറവുകളെ അതിജീവിക്കത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സ്പർശിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓരോ ദിനങ്ങൾ പിന്നെടുപ്പോഴും തമ്പുരാനെ അങ്ങയോട് കൂടുതൽ അടുക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അനുതാപ ബോധമുള്ള ദൈവമക്കളായി ഞങ്ങളെ പ്രശോഭിപ്പിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കണം നിയോഗിച്ച പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സകല വാങ്ങിയപ്പോർക്ക് സ്വർഗീയ ഊർഷയിൽ ആശ്വാസം നൽകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്ന് വന്നാൾ പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ഉണ്ടോ?
ഉണ്ടല്ലോ. കർത്താവിൽ പ്രിയ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്തിന് ഏറ്റവും ആവശ്യമായ ഭയപ്പെടേണ്ട എന്ന നല്ല സന്ദേശം നമുക്ക് നൽകിയ ദൈവഭയമുള്ളവർക്ക് ലോകത്തിന്റെ ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല എന്നും സർവ്വലോകത്തിനും ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ക്രിസ്മസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഭയത്തിന്റെ ചിന്തകളെയെല്ലാം മാറ്റി ദൈവിക പാതയിലൂടെ ജീവിക്കാൻ തക്കൊണ്ട് നമ്മളെ ഒരുക്കിയ, നമുക്ക് സന്ദേശം നൽകിയ അച്ഛനോടും ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവത്തിനെ ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ അനുഗ്രഹകരമായി നടത്തപ്പെടുന്ന ദൈവനാമത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരോടും കൂടിയും സഭയോടും സമൂഹത്തോടും ലോകത്തോടു കൂടിയും ലോകത്തിലും ഭാരതത്തിലും പ്രയാസം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടിയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരോടു കൂടി ഇതിനല്പമായ ദൈവ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടി ഇപ്പോഴും ഉറക്കം എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹീതമായ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എപ്പോഴും സജീവമായി സഹകരിക്കുന്ന അഭിയന്ന ഭദ്രാശ്രമത്തിനപ്പുറത്തേക്കുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ബെന്നീഷനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ഒന്നിയ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക് പി പ്രകാശച്ചൻ, റമ്പാച്ചൻ, സമ്പാനച്ചൻ, എല്ലാ വൈദികരോടും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംബന്ധിക്കുന്ന വൈദികരെയൊക്കെ പ്രത്യേകമായി ദീപകാരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച എലിസബത്ത് ആന്റി, പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത്, നമ്മൾ പല ആളുകളുടെയും പേരുകൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈ ഓർക്കുന്ന ആളുകളൊക്കെ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിസ്സാരമായിട്ട് കരുതാതെ അവരെയൊക്കെ ഹൃദയങ്ങളിലേന്തി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആരുടെയെങ്കിലും ഒക്കെ പേരുകൾ നൽകാനുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരെ ആരെങ്കിലും ഒക്കെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ മീറ്റിംഗ് ലഭിക്കുന്ന സ്കെഡ്യൂൾ ലഭിക്കുമ്പോഴും മറ്റുള്ളവർക്കോട് അത് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കണം. അത് ആരുടെയെങ്കിലും പേരുകൾ ഈ സുവോറ പ്രാർത്ഥനയുടെ പ്രാർത്ഥന വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നമ്പറും നൽകുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ആഴ്ചയിലും അതിന്റെ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും പള്ളി ഗ്രൂപ്പുകളിലൊക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, അപ്പൊ ഇന്ന് തിരുമനസിന്റെ ആഗ്രഹത്തോടും നേതൃത്വത്തോടും പ്രാർത്ഥനയോടും കൂടെ ഹ്യൂസ്റ്റൺ ഏരിയയിൽ നോർത്ത് സൈഡിൽ ഒരു പുതിയ ഇടവക ആരംഭിക്കാനായിട്ടുള്ള ഒരു തൽക്കാലം ഒരു ചെറിയ പ്രാർത്ഥന ഒരു കുർബാനയൊക്കെ തുടങ്ങിയ ഒരു കൂട്ടായ്മയായിട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ചയാണ് സൈപ്രസ് ഏറിയയിലുള്ള കോപ്റ്റിക് സെന്റ് പീറ്റേഴ്സ് കോപ്റ്റിക് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ നാമധേയത്തോടുള്ളൊരു പുതിയ ദേവാലയം നമ്മൾ രൂപപ്പെടുത്താനുള്ള ആഗ്രഹത്തിലാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന അതിനുണ്ടാവണം. നമ്മുടെ ഭദ്രാസനം ആത്മീകമായിട്ട് വളർന്നു വരുന്നുള്ളതിന്റെ വലിയൊരു അടയാളമാണ് ഇങ്ങനെ പുതിയ ദേവാലയങ്ങൾ ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിലായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്, അങ്ങനെ ചെറുതായിട്ട് രൂപപ്പെട്ടു വരുന്ന പല പള്ളികളും കോൺഗ്രിഗേഷനുമാണ് പിന്നീട് വലിയ ഇടവകളായിട്ടൊക്കെ മാറ്റപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ആരാധനയുള്ള സ്ഥലങ്ങളിൽ ഭവനം നിർമ്മിക്കുവാനും ആരാധനയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ശൈലിയാണല്ലോ നമ്മുടെ. ഇങ്ങനെ ഇടവകകളൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ അവിടെ ആളുകൾ വീടുകൾ അവിടെ രൂപപ്പെട്ടു വരും, അപ്പോഴങ്ങനെ ഇടവക വളരും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, നല്ല രീതിയിൽ ഇത് വളർന്നു വരുവാൻ. യോഹന്നാൻ സ്നാപകന്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ നമുക്ക് വളരെ കുറവാണ്. ഏറ്റവും തീക്ഷ്ണനായ ഒരു ആത്മീയ നേതൃത്വമാണ് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ ജനന ദിവസമാണല്ലോ ഈ അടുത്ത ദിവസങ്ങളിൽ. ആ പിതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് അത് വളർന്നു വരാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതേസമയം അന്ന് അഭിയന്യ ബർണവാസ് സിനിമയുടെ ഓർമ്മയുടെ അത് കൊണ്ടാടപ്പെടുകയാണ്. രണ്ട് ഇവന്റിലൂടെ ചേർത്താണ് അന്ന് വിശുദ്ധ ബലി പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ആ ഭാഗത്ത് താമസിക്കുന്ന എന്നെ കേൾക്കുന്ന അമേരിക്കയിലും കാനഡയിലും വിവിധ ആളുകളുണ്ടെന്നറിയാം. ഹ്യൂസ്റ്റൺ നോർത്ത് ഏറിയയില് സൈപ്രസ്, വുഡ്ലാൻഡ്സ്, കോൺറോ ആ ഏറിയയിലൊക്കെ സ്പ്രിംഗ് ഏറിയ ഇവിടെയൊക്കെ താമസിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ ആരെങ്കിലും, പ്രത്യേകിച്ച് പള്ളിയുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത ഓർത്തഡോക്സുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കാനായിട്ട് പറയുകയാണെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനും, അത് അവിടെ ആളുകളൊക്കെ ഇങ്ങനൊരു പള്ളി ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ എങ്ങും പോകാത്ത ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ആരാധനയിലേക്ക് നയിക്കുക എന്നത് മിഷൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് നമ്മൾ അവിടെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദം ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ.